ഹലോ, നമസ്കാരം. സൈജു അച്ഛനാണ്. കുറച്ച് നാളായി ഒരു പോഡ്കാസ്റ്റുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട്. നിങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരണം, ഒന്നെങ്കിലും ഒരു ചിന്തയാകാം അല്ലെങ്കിൽ ഒരു അറിവാകാം, എന്തെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ എന്നേക്കാളും അറിവുള്ളവരാണ്, ജീവിതാനുഭവങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ വലിയ കാലതാമസം അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വന്നത് വലിയൊരു ചിന്തയോ ഒന്നും തരാനായിട്ടല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കേട്ട ഒരു ജീവചരിത്രം, ഒരു വ്യക്തിയുടെ ചരിത്രം, അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, മറ്റുള്ളവരോട് ചോദിച്ചു, വായിച്ചു, സോഷ്യൽ മീഡിയയിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇദ്ദേഹം ഇപ്പോഴൊന്നും ജീവിച്ച വ്യക്തിയല്ല കേട്ടോ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സന്യാസിയുടെ ജീവചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. നമ്മുടെ കഥാനായകൻ്റെ പേര് മറീനോസ് എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ലെബനനിൽ ജീവിച്ച ഒരു സന്യാസിയാണ്, ഒരു ആശ്രമത്തിൽ ജീവിച്ച സന്യാസിയാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അസ്വാഭാവികത തോന്നാം, ചില കാര്യങ്ങളിൽ വ്യക്തതക്കുറവും കാണാം. നമ്മൾ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ തോന്നിയേക്കാം. പക്ഷേ ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. വളരെ ഭക്തനായ ഒരു വിശ്വാസിയായ ഒരു സന്യാസി, എല്ലാ സമയവും പ്രാർത്ഥനയിൽ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഒരു സന്യാസിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് രണ്ട് സന്യാസിമാരെയും കൂടെ കൂടി അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് വിടുകയാണ്, ആശ്രമത്തിലെ തന്നെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ദീർഘദൂരം നടന്നു വേണം പോകാൻ. അവർ നടന്നു, രാത്രിയായപ്പോൾ അവർക്ക് വിശ്രമിക്കണം. അവരൊരു സത്രത്തിൽ റൂമെടുത്തു, 3 പേർക്ക് റൂം കൊടുത്തു. ആ സത്രത്തിൽ അവർ രാത്രി വിശ്രമിക്കുകയാണ്. അതിനുശേഷം അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് അവർ ആ പട്ടണത്തിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി തിരിച്ചു പോരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ സത്രത്തിൻ്റെ മുതലാളിയും അദ്ദേഹത്തിൻ്റെ മകളെയും കൂട്ടി ഈ ആശ്രമത്തിലേക്ക് വരികയാണ്. സത്രത്തിൻ്റെ മുതലാളിയുടെ പേര് പാഫ്നേഷ്യസ് എന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൾ ഗർഭിണിയാണ്, അവളെയും കൂട്ടിക്കൊണ്ടാണ് ആശ്രമത്തിലേക്ക് എത്തിയത്. എന്നിട്ട് പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് 3 സന്യാസിമാർ അവിടെ വന്ന് അന്തി ഉറങ്ങിയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ മകളെ ഗർഭിണിയായി കാണപ്പെട്ട് ചോദിച്ചപ്പോൾ 3 പേരിൽ ഒരാളാണ് എൻ്റെ മകളുടെ ഗർഭത്തിന് കാരണമെന്ന് അവൾ പറഞ്ഞു. മഠാധിപതി 3 പേരെ വിളിച്ചു നിർത്തി. ഈ മകള്, ഗർഭിണിയായ മകള് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ കഥയിലെ നായകനായ മറീനോസിനെയാണ്. മഠാധിപതി ചോദിച്ചു, താങ്കളാണോ ഈ കുറ്റം ചെയ്തത്? മറീനോസ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു, നിശബ്ദനായി നിന്നു. മഠാധിപതി ഒത്തിരി സങ്കടമായ കാരണം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട, വളരെ ഭക്തനായ ഒരു സന്യാസി കൂടിയായിരുന്നു മറീനോസ്. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ബാക്കി എല്ലാവരും കൂടി ആലോചിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ശിക്ഷ മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ ആ വലിയ ആശ്രമത്തിൽ നിന്നും പുറത്താക്കി. മറീനോസ് അപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല, ശിക്ഷ ഏറ്റുവാങ്ങി ആശ്രമത്തിന് വെളിയിലേക്ക് പോകുന്നു. ആശ്രമത്തിന് വെളിയിൽ തന്നെ അതിൻ്റെ മുൻവശത്തായിട്ട് ചെറിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ അദ്ദേഹം താമസിക്കുന്നു. 3-4 മാസത്തിന് ശേഷം ഈ സത്രത്തിൻ്റെ മുതലാളിയും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടിയുമായിട്ട് അദ്ദേഹം വന്നു വീണ്ടും ആശ്രമത്തിൽ. എന്നിട്ട് ആശ്രമത്തിൻ്റെ മുമ്പിൽ താമസിക്കുന്ന മറീനോസിൻ്റെ കയ്യിലേക്ക് ആ ചോര കുഞ്ഞിനെ കൊടുത്തു. കാരണം ആ കുട്ടിയുടെ പിതൃത്വം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് മറീനോസിലാണ്. പാഫ്നേഷ്യസ് ആ കുട്ടിയെ, ആ ചോര കുഞ്ഞിനെ മറീനോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. ഈ ഗുഹയിൽ ചുരുങ്ങിയ സാഹചര്യത്തിൽ മറീനോസ് ഈ കുട്ടിയെ വളർത്തുകയാണ്. 4 വർഷത്തോളം അപ്രകാരം ഒരു ജീവിതമാണ് കടന്നുപോയത്. ആശ്രമത്തിൽ നിന്നും മിച്ചം വരുന്ന ഭക്ഷണം ചകഞ്ഞു പിടിച്ച് ആ ഭക്ഷണം കഴിക്കുകയും കുട്ടിക്ക് കൊടുക്കുകയും ആ പ്രദേശത്തൊക്കെ, ലെബനനിൽ ഈ പ്രദേശത്തൊക്കെ ധാരാളം ആട് വളർത്തലുണ്ടായിരുന്നു. ആട്ടിടയന്മാർ ഇടയ്ക്കിടയ്ക്ക് ആടിൻ്റെ പാല് കൊടുക്കുകയും ഒക്കെ ചെയ്ത് മറീനോസ് ഈ കുട്ടിയെ വളർത്തി. ഏകദേശം 4 വർഷമായപ്പോൾ മറീനോസിന് അസുഖം പിടിപെട്ടു. കാരണം അതിശൈത്യമുള്ള പ്രദേശമായിരുന്നു, പ്രതികൂലമായ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി, അസുഖമുണ്ടായി. അങ്ങനെ ഒരു ദിവസം മഠത്തിലെ മറ്റ് സന്യാസിമാർ തീരുമാനിച്ചു അദ്ദേഹത്തെ മഠത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒത്തിരി നിബന്ധനകളോട് കൂടിയാണ്. ആശ്രമത്തിലെ മുറികളൊന്നുമല്ല, അടുക്കളയോട് ചേർന്നൊരു ചെറിയ മുറി കൊടുക്കുന്നു. അവിടെ ആശ്രമത്തിലെ എല്ലാ കഠിനമായ വലിയ ജോലികൾ മറീനോസ് ചെയ്യാൻ നിർബന്ധിതനായി. അദ്ദേഹം അതെല്ലാം സന്തോഷത്തോടെ ചെയ്തു. അധികം താമസിച്ചില്ല അദ്ദേഹം, വീണ്ടും കിടപ്പിലായി. അധികം താമസിയാതെ മരിനോസ് എന്ന സന്യാസി മരിക്കുകയാണ്. മഠത്തിലെ അധിപതിയും മറ്റുള്ളവരും തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം നടത്തണം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആശ്രമത്തിലെ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ഈ മൃതശരീരത്തിൽ ധരിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മറ്റ് സന്യാസിമാർ മരിനോസിൻ്റെ മൃതശരീരത്തിൽ നിന്നും വസ്ത്രം ഉരിഞ്ഞു മാറ്റി. അപ്പോഴാണ് അവരാ സത്യം മനസ്സിലാക്കിയത്. മരിനോസ് എന്ന് പറയുന്ന സന്യാസി ഒരു പെണ്ണായിരുന്നു. മരിനോസ് ഒരാണല്ല, പെണ്ണായിരുന്നു. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു മഠാധിപതിക്കും മറ്റ് സന്യാസിമാർക്കും ലോകം മുഴുവനും. അവർ പൊട്ടിക്കരയാൻ തുടങ്ങി, കാലയിൽ പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങിയെന്നാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. കാരണം വലിയൊരു കുറ്റമാണ് ആരോപിച്ചത്. അതിൻ്റെ പേരിൽ ദീർഘനാൾ ശിക്ഷിക്കപ്പെട്ടതാണ്. മരണം വരെയും അദ്ദേഹം ആ കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒരു കുട്ടിയുടെ പിതൃത്വമാണ് ആരോപിച്ചത്. ഫിസിക്കലി ഒരിക്കലും ഈ സന്യാസിക്ക് ഒരു പിതാവാകാനോ ഒരു കുട്ടിക്ക് ജന്മം നൽകാനോ സാധിക്കുകയില്ല. അതിനെ ഓർത്ത് അവരൊത്തിരിയേറെ കരയുകയും കാലയിൽ കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതേയുള്ളൂ. ഇനി പെട്ടെന്ന് നമുക്ക് ആരായിരുന്നു ഈ മരിനോസ് എന്ന സന്യാസി, അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ജീവിതം എന്താണെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അതേ സ്ഥലത്ത് ലെബനനിൽ മറ്റൊരിടത്ത് ഒരു ക്രൈസ്തവ കുടുംബത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും ഏക പുത്രിയായിരുന്നു മരീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആശ്രമത്തിൽ വന്നപ്പോഴാണ് മരിനോസ് എന്ന പേര് സ്വീകരിച്ചത്. മരീനയുടെ ബാല്യകാലത്ത് തന്നെ അമ്മ മരിക്കുന്നുണ്ട്. അതിനുശേഷം പിതാവ് മകളുടെ വിവാഹപ്രായമെത്തിയപ്പോൾ മകളെ വിവാഹം കഴിച്ചു വിടാൻ ആലോചിക്കുകയും അതിനുശേഷം തനിച്ചായതുകൊണ്ട് അദ്ദേഹം ഒരാശ്രമത്തിൽ ചേർന്ന് ശിഷ്ടകാലം ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ പിതാവിൻ്റെ ഈ തീരുമാനം അറിഞ്ഞപ്പോൾ മരീന പിതാവിനോട് പറയുന്നുണ്ട്, എനിക്കും ഒരു സന്യാസിയാകണം. പിതാവ് പറഞ്ഞു, നീ ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് ഇവിടെ ആശ്രമങ്ങളില്ല. ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ആണുങ്ങൾക്ക് മാത്രമായിരിക്കാം ആശ്രമ ജീവിതം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് അപ്രകാരമായിരിക്കാം. പക്ഷേ അവൾ ഉടനെ പോയി തല മുണ്ഡലം ചെയ്യുകയും തല ഷേവ് ചെയ്യുകയും ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കുകയും ചെയ്തു. തൻ്റെ മകൾക്ക് സന്യാസത്തോട് ഇത്രമേൽ തീഷ്ണതയുള്ളതുകൊണ്ട് ആഗ്രഹമുള്ളതുകൊണ്ട് പിതാവ് മറ്റൊന്നും പറഞ്ഞില്ല. ആ പിതാവ് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് മരീനയും കൂട്ടി മകളെയും കൂട്ടി അവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ചെല്ലുകയും ആശ്രമത്തിൽ സന്യാസം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ഖദീശ വാലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു ആശ്രമത്തിലാണ് അവർ പ്രവേശിച്ചത്. അവർ ഈ പിതാവിനെയും പിതാവിൻ്റെ മകനെയും മകനായിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത്. വലിയ ഹാബിറ്റ്, ഉടുപ്പിടുകയും സന്യാസിമാരെ പോലെ തലയിലൊക്കെ ഉടുപ്പിടുകയും ചെയ്തപ്പോൾ ഒരാണായിട്ട് അവർക്ക് തോന്നുകയും മറ്റൊരു സംശയവും അവർക്ക് ആർക്കുമില്ലായിരുന്നു. അങ്ങനെ ചെറിയ കാലത്തെ പരിശീലനത്തിന് ശേഷം അവർ രണ്ടുപേരും ആ ആശ്രമത്തിലെ സന്യാസിമാരാകുകയും ചെയ്തു. 10 വർഷങ്ങൾ അങ്ങനെ ഒരേ സെല്ലിൽ ഒരേ മുറിയിൽ അവർ പ്രാർത്ഥനയോടെ കഴിഞ്ഞു. 10-ാമത്തെ വർഷം പിതാവ് മരിച്ചു പോവുകയും ആ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവ വികാസങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ആശ്രമത്തിൽ ചേർന്നപ്പോൾ മരിനോസ് എന്ന പേര് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ സംഭവകഥ അല്ലെങ്കിൽ മരിനോസ് എന്ന് പറയുന്ന ഒരു സന്യാസിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ കുറ്റം ആരോപിക്കുമ്പോൾ ആ വ്യക്തി നിശബ്ദനായി നിൽക്കുന്നു എന്ന് കരുതി അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുമ്പോൾ അദ്ദേഹമാണ് തെറ്റ് ചെയ്തത്, അദ്ദേഹം മോശക്കാരനാണ് എന്ന് ചിന്തിക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. സംസാരിക്കുന്നവൻ്റെ, ഒച്ചയെടുക്കുന്നവൻ്റെ, ബഹളം വെക്കുന്നവരുടെ കൂടെ കൂടാനാണ് ഇന്ന് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. ആരെങ്കിലും സമൂഹത്തിൽ നിശബ്ദനായി നിന്നു കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനാണ്, അവൻ മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നിശബ്ദനായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം തെറ്റുകാരനാകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഈ കഥയിലെ മരിനോസിനെ പോലെ, മരിനോസ് കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഈസിയായിട്ട് നിഷേധിക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹമല്ല അത് ചെയ്തത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഫിസിക്കൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്രകാരം വെളിപ്പെടുത്തി ഈ കുറ്റത്തിൽ നിന്നും മോചിതനാകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച തൻ്റെ സന്യാസ ജീവിതം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ആ സന്യാസ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മൗനമായിട്ട് അവിടെ തല താഴ്ത്തി നിന്നത്. നമ്മുടെയൊക്കെ മുമ്പിൽ സമൂഹത്തിൽ ഇതുപോലെ മൗനമായി നിൽക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്, നിശബ്ദമായി നിൽക്കുന്ന, ശബ്ദിക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. അവർ ശബ്ദിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരു പക്ഷേ നമ്മുടെ മറിനോസിനെ പോലെ സാഹചര്യങ്ങൾ കൊണ്ട് പലരും നിശബ്ദരായി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റു പലരാലും നിശബ്ദരാക്കപ്പെട്ടവരായിരിക്കും. പലവിധ കാരണങ്ങളാൽ നിശബ്ദമായി നിന്ന് സഹിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരാളിലേക്ക് കുറ്റം ആരോപിക്കുമ്പോൾ അയാൾ നമ്മുടെ ആരോപണം അദ്ദേഹം നിരസിക്കുന്നില്ല എന്ന് കരുതി ഈ ശബ്ദിക്കാത്തവർ, നിശബ്ദമായി നിൽക്കുന്നവരൊക്കെ തെറ്റുകാരാണ് എന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ മൗനം സമ്മതമെന്ന്. എനിക്ക് തോന്നുന്നു നമുക്ക് മുമ്പ് ജീവിച്ച ഏതോ ബലഹീനനായ, ഇതുപോലെ ബലഹീനമാക്കപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു വാക്യമാകാം അത്. അത് സത്യമല്ല. മൗനമെന്നും സമ്മതത്തിൻ്റെ പര്യായപദമല്ല. കാരണം നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിശബ്ദമായി സഹിക്കുന്ന ഒന്നും എതിർക്കാതെ നിശബ്ദമായി നമ്മുടെയൊക്കെ വീടുകളിലെ അകത്തളങ്ങളിൽ മിണ്ടാതിരിക്കുന്ന, ഉരിയാടാതെ എല്ലാം നിശബ്ദമായി സഹിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എല്ലാവർക്കും പ്രതികരിക്കാനും എതിർക്കാനൊന്നും ശക്തിയില്ല, എല്ലാവർക്കും അതിനുള്ള കഴിവുമില്ല. അതുകൊണ്ട് പലവിധ കാരണങ്ങളാൽ, എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. നമ്മുടെയൊക്കെ ജയിലുകളിൽ എത്രയോ പേര് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ലോകത്തിലെ ജയിലുകളിലൊക്കെ എത്രയോ പേര് കാണും അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാനും കഴിവില്ലാത്തതിൻ്റെ പേരിൽ സഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ സെല്ലുകളിലുണ്ട്, വീടുകളിലുണ്ട്, സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഈയിടെ ഭാരതത്തിൽ യു പിയിലൊരു സംഭവം നടന്നു. അത്രാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ കുറച്ച് പേര് ചേർന്ന് പീഡിപ്പിച്ച് അവസാനം അവൾ ആ സത്യം വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി അവളുടെ നാവ് മുറിച്ചു കളഞ്ഞു. പിന്നീട് ആ പെൺകുട്ടി മരിച്ചുപോയി. അതിൻ്റെ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നാവ് മുറിക്കപ്പെട്ടവരും സത്യം വിളിച്ചു പറയാതിരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ വാഴുന്ന ഭൂമിയാണിത്. അതുകൊണ്ട് നിശബ്ദത സമ്മതത്തിൻ്റെ പര്യായമായിട്ട് നമ്മൾ എടുക്കരുത്. നിശബ്ദമായി സഹിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. ഞാൻ ഇതുപോലെ നിശബ്ദനായി സഹിക്കുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിശബ്ദനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നിശബ്ദനാകേണ്ടി വന്നേക്കാം. അതിൻ്റെ പേരിൽ നമ്മൾ തെറ്റുകാരനാക്കപ്പെട്ടേക്കാം. അങ്ങനെയാണോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ വിരളിച്ചുകൊണ്ടി സംസാരിക്കുന്ന വ്യക്തി ഒരു ബലഹീനനായ വ്യക്തിയായതുകൊണ്ട് എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സംസാര പാടവം കൊണ്ട് ഞാൻ അവനെ തെറ്റുകാരനാക്കിയിട്ടുണ്ടോ? നമ്മൾ കൈചൂണ്ടി സംസാരിക്കുന്ന, നമ്മൾ തെറ്റുകാരാക്കിയിട്ടുള്ള വ്യക്തികളൊക്കെ സത്യത്തിൽ അവർ ആ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണോ? ഇതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ രണ്ട് രീതിയിലും ഈ ഒരു സംഭവത്തെ ചിന്തിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ചിന്തയെ നമുക്കൊന്ന് ക്രോഡീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ ഞാനെപ്രകാരം ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കഥാനായകൻ മരിനോസ് പിന്നീട് അദ്ദേഹത്തെ തേടി ഈ പാഫ്നേഷ്യസ് വരികയും മകള് സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് ആ സത്രത്തിൽ മറ്റൊരു വ്യക്തിയും കൂടെ അന്തി ഉറങ്ങാനുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനാണ്. ഈ പട്ടാളക്കാരൻ്റെയാണ് ആ കുട്ടി. മകള് അത് പറയുകയും മകള് പിന്നീട് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ഈ മകനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇപ്പോഴും അവിടെയുണ്ട്. മരിനോസ് അല്ലെങ്കിൽ മരീന ദ മങ്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നു. ഒത്തിരിയേറെ പേര് വന്ന് പ്രാർത്ഥിക്കുന്നു. നിശബ്ദമായി സഹിക്കുവാനായിട്ട് വിധിക്കപ്പെടുന്ന വ്യക്തികളുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു സന്തോഷകരമായ കാര്യം ഉള്ളത്, ഈ മരിനോസ് എന്ന് പറയുന്ന സന്യാസിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ഒരു മധ്യസ്ഥയൊക്കെയായിട്ട് നമ്മുടെ കാലഘട്ടം കരുതുന്നത്. അതിനകത്തും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ട്രാൻസ്ജെൻഡറായിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ മധ്യസ്ഥ ഉണ്ട്. കാരണം ബൈ ഫിസിക്കലി പെണ്ണായിരുന്നു, ആണിനെ പോലെ ശിഷ്ടകാലം ജീവിച്ചു. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഒരു വിശുദ്ധിയുണ്ട് അല്ലെങ്കിൽ വിശുദ്ധനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് കേട്ടതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിശബ്ദനായി നിൽക്കുന്നു, ഒരാൾ മൗനം അവലംബിക്കുന്നു എന്ന് കരുതി അദ്ദേഹം തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്, മോശക്കാരനാണെന്ന് ചിന്തിക്കരുത്. ഒരാൾ മിണ്ടാതിരിക്കാൻ, മൗനം അവലംബിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. താങ്ക് യു.